It's Red on Demand. It's Red on Demand.
ബാഹുബലി 1-ൽ നമ്മൾ കണ്ടത് ബാഹുബലിയുടെ മകന്റെ കഥയായിരുന്നു.
അതെ അതെ അതെ.
ബാഹുബലി 2-ൽ നമ്മൾ കണ്ടത് അച്ഛന്റെ കഥയാണ്,
അമരേന്ദ്ര ബാഹുബലി.
ഇനിയിപ്പോ അടുത്തൊരു സിനിമ വരികയാണെങ്കിൽ അത് ആരെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്?
ശിവഗാമിയെ കുറിച്ചായിരിക്കും.
അതാണ് നമ്മുടെയൊക്കെ ഒരു ഒരു മനസ്സിലുള്ള ഒരു ചിത്രം അല്ലേ.
പിന്നെ ആ ഒരു പവർഫുൾ ലേഡിയെ കുറിച്ചൊരു മൂവി വരണം.
തീർച്ചയായിട്ടും. ഏതായാലും ആ ഒരു മൂവി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. പക്ഷേ ദ റൈസ് ഓഫ് ശിവഗാമി എന്ന പേരിലൊരു പുസ്തകം ദാ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്.
ആ ഒരു കാര്യം ആർജി ചിഞ്ചു ആൻഡ് ആർജി ഷിഫൻ റെഡ് എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് ഇപ്പോൾ പറയുകയാണ്. ഈ ഒരു പുസ്തകം ദ റൈസ് ഓഫ് ശിവഗാമി എഴുതിയിരിക്കുന്നത് ആരാണെന്ന് അറിയാവോ?
ഒരു മലയാളിയാണ്.
അതൊരു കൊച്ചിക്കാരനാണേ.
അതെ, ആനന്ദ് നീലകണ്ഠനാണ് ഈ ഒരു പുസ്തകം നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ളത്.
ഇപ്പോ ഷിഫിനും ചിഞ്ചുവും ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ആഹാ, അപ്പൊ സംഭവം കൊള്ളാം കേട്ടോ, ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന്.
അതെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ഇന്ന് റെഡ് ഓൺ ഡിമാൻഡിൽ സാക്ഷാൽ ആനന്ദ് നീലകണ്ഠൻ തന്നെയുണ്ട്. സർ, ദ റൈസ് ഓഫ് ശിവഗാമി എന്നുള്ള പുസ്തകം ബാഹുബലി 2 റിലീസ് ആവുന്നതിന് മുൻപേ ഇറങ്ങിയ പുസ്തകമാണ്. അപ്പൊ എങ്ങനെയാണ് ദ റൈസ് ഓഫ് ശിവഗാമി തുടങ്ങിയത്?
ഇത് ആക്ച്വലി എന്താണ്, നമ്മുടെ രാജമൌലി സാർ തന്നെ എന്റെ ആദ്യത്തെ ബുക്കുകൾ, അദ്ദേഹം അസുര അജയ എന്നൊക്കെ പറഞ്ഞ് മറ്റേ രാവണന്റെ രാമായണം, ദുര്യോധനന്റെ മഹാഭാരതം ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബുക്കുകൾ അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിച്ചിട്ട് അദ്ദേഹം എന്നെ ഹൈദരാബാദിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. ആക്ച്വലി അതൊരു പെട്ടെന്ന് ഇതേപോലെ ഒരു വൈകുന്നേരം ഒരു കോളായിട്ടാണ് വന്നത്. ഞാൻ വിചാരിച്ചു ആരോ കൂടെ പഠിച്ച ആരോ പണിയരുകയാണെന്ന് വിചാരിച്ചു. ഞാൻ എനിക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാൻ. അപ്പോ അങ്ങനത്തെ ഒരു മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ മെയിൽ വന്നു.
നേരെ അവിടെ ചെന്നു, ഹൈദരാബാദ് പിറ്റേ ദിവസം തന്നെ ഹൈദരാബാദ് എത്തി. അതിനുശേഷം അദ്ദേഹം മറ്റേ അസുരയെ കുറിച്ച് കുറച്ചേരി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ, ബാഹുബലി എന്ന് പറയുന്നത് ഒരു 5 മണിക്കൂറിന് ഒതുക്കേണ്ട കഥയല്ല. ഞങ്ങൾക്ക് അന്ന് തന്നെ ഒരു വലിയ വിഷനാണ് അതിനെപ്പറ്റി. അപ്പോ ഇതിന് പുറകോട്ട് ഉള്ള കഥകൾ എഴുതാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. അതായത് മഹിഷ്മതി സാമ്രാജ്യത്തിന്റെ ഒരു ചരിത്രം, ഒരു എന്താ പറയാ, ഒരു പുരാണം എഴുതുന്ന പോലെ, പുതിയൊരു പുരാണം ഉണ്ടാക്കുന്ന പോലെയാണ്, ഒരു പുതിയൊരു ഇതിഹാസം ഉണ്ടാക്കുന്ന പോലെ അതിന്റെ പുറകോട്ടുള്ള കഥകൾ നമ്മള് ഭാവനയിൽ മെനഞ്ഞുണ്ടാക്കി എഴുതുക. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോ ആ സമയത്ത് ഞാൻ അതായത് എന്റെ ബുക്ക് 3 ബുക്കും ഇതിനെ പറ്റിയാണ്. ആദ്യത്തെ ബുക്ക് രാമായണവും രണ്ടാമത്തെ 2 ബുക്ക് മഹാഭാരതം, TV സീരിയൽ ചെയ്തിരിക്കുന്നതും സിയാക്കെ രാമ, അശോക, ഹനുമാൻ ഒക്കെ അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോ അതൊക്കെ ഓൾറെഡി നമുക്ക് എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോ അങ്ങനെ പറഞ്ഞാൽ അത് സാരമില്ല, നിങ്ങൾ ഭാവന ഉപയോഗിച്ച് നിങ്ങൾ തന്നെ കഥാപാത്ര സൃഷ്ടി ഉണ്ടാക്കി ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോ അങ്ങേരുടെ മുമ്പിൽ വെച്ച് ഒരു റാൻഡമായിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, ഒരു ചലഞ്ച് പോലെ. ഞാൻ പറഞ്ഞു ശരി, ഞാൻ നോക്കട്ടെ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പുള്ളി വേറെന്തോ തിരക്ക്, നല്ല തിരക്കിന്റെ ഇടയ്ക്കാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തുപോയി വരുന്ന സമയം കൊണ്ട് ഒരു 20 സീന്, അങ്ങനെ വലിയ വിസ്തരിച്ചല്ല, ഓരോ പേജ് വെച്ച് ഏകദേശം 20 പേജുള്ള 20 സീന് ഞാൻ എഴുതി റാൻഡമായിട്ട്, ഒരു ഇതുമില്ലാണ്ട് അവിടെ നിന്ന് എഴുതി. അത് അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന വഴി അത് എടുത്തു, മാർക്ക് ഇടാൻ തുടങ്ങി. പണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ വൈവയ്ക്ക് ഇരിക്കണ പോലെ മുട്ടിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് 2x10. ഞാൻ വിചാരിച്ച് ശരി, അടുത്ത ടിക്കറ്റ് എടുത്ത് വീട്ടിൽ പോവാ. പിന്നെ 7x10 10x10 അങ്ങനെ കുറെ മാർക്കിട്ട് അതായത് 11 സീന് 7x10 മുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇതുപോലെ എഴുതുകയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു കൊളാബറേഷനെ കുറിച്ച് ആലോചിക്കാം. അപ്പോ ആര് രാജമൗലി സാറ് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയൂല്ലോ, അതിനുള്ള അഹങ്കാരമൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു പിന്നെന്താ ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അടുത്ത ഇടിവെട്ട് കിട്ടി, 100 ദിവസം കൊണ്ട് എഴുതി തരണം. ഞാൻ പറഞ്ഞു അസുര 6 കൊല്ലം കൊണ്ട് എഴുതിയ നോവലാണ് ഞാൻ. സാർ അസുര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അസുര നന്നാവിട്ടുണ്ടെങ്കിൽ അതിന് കാരണം 6 വർഷം ഞാൻ സമയം എടുത്തോണ്ടാണ്. 6 വർഷം റിസർച്ച് അതും ഇതും എഴുതി തിരുത്തി എഴുതി കൊണ്ടെന്നാണ്. 100 ദിവസം കൊണ്ട് ലോകത്താരും നോവൽ എഴുതിയിട്ടില്ല എന്റെ അറിവില്.
അപ്പൊ ഈ ഒരു ബുക്ക് എഴുതാനായിട്ട് SS രാജമൗലിയുടെ ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, പല ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി ആനന്ദ് നീലകണ്ഠൻ റെഡ് എഫ് എം 93.5 RJ ചിഞ്ചുവിനോടും RJ ഷിഫിനോടും പറയാൻ പോകുന്നത്.
എന്റെ സിനിമ വരുന്നതിന് മുമ്പ് ബുക്ക് വരണം, അല്ലെങ്കിൽ എന്നാലേ അതിന്റെ ഒരു ഇത് വരില്ല, എല്ലാം കൂടെ ഒന്നിച്ച് പോകുള്ളൂ. ഇത് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കാരണം അത് നന്നായിട്ട് എഴുതുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി അതിന്റെ ബേസായിട്ട് 3rd ഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ TV സീരീസോ എന്തെങ്കിലും ആലോചിക്കാമെന്നാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ രണ്ടും കൽപ്പിച്ച് ശരി ചെയ്യാന്ന് പറഞ്ഞു. വീട്ടിലെത്തി കഴിയുമ്പോഴാണ് എന്റെ ഒരു ഭീകരത മനസ്സിലാവണം. കാരണം ഇത് ഇത്രയും വലിയൊരു സാധനം എഴുതണം എന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ബുക്കായിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ഇതൊരു നമ്മളൊരു അങ്ങേരുടെ വിഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ ഇതൊരു എപ്പിക്ക് എഴുതുന്ന പോലെ തന്നെ എഴുതണം. അപ്പൊ അതിന് ധാരാളം കഥാപാത്രങ്ങൾ വേണം, വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടിങ് വേണം. പിന്നെ എന്താ പറയാ, 300 ഒരു മിനിമം ഒരു 300-400 പേജില്ലാണ്ട് ഒരു പത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് എഴുതി വന്നപ്പോ 500 പേജ് അത് വേറെ കാര്യം, പ്ലാനിങ്ങിന്റെ കാര്യം പറയാണ്. അതും ഒരു ബുക്ക്, മൂന്ന് ബുക്ക് സസ്റ്റെയിൻ ചെയ്യണം. മൂന്ന് ബുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ രണ്ടോ മൂന്നോ കഥാപാത്രത്തിനെ വെച്ച് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു 40 കഥാപാത്രങ്ങൾ, ഒരു സ്റ്റോറി വേൾഡ് ബിൽഡിങ്, ഇതെല്ലാം എഴുതി ഇൻട്രിക്കേറ്റ് ആയിട്ട് എഴുതി 64 ദിവസം കൊണ്ട് തീർത്ത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 10 കഴിഞ്ഞ് ഞാൻ എടുത്ത് വായിച്ചു നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും അത് കുറെ ഒരു പകുതിയിലധികം വീണ്ടും റീറൈറ്റ് ചെയ്ത് അവസാനം 150 ദിവസത്തിനുള്ളിൽ തീർത്ത് കൊടുത്തു. പിന്നെ ഒരു മാസം കൊണ്ട് ഇത് 4 ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. അതിന്റെ എന്താ പറയാ, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇത് മൂന്നും ഈ ബുക്ക് ഇറങ്ങി ഒരു മാസം കൊണ്ട് അതും ഇറക്കി. അപ്പൊ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ സ്ഥലത്തും ഇറക്കുകയും ചെയ്തു. ഒരു ഗുണമുള്ള വെച്ചാൽ ടിവിക്ക് എഴുതുമ്പോൾ ഒരു ഗുണം, വേറെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുക, അന്ന് വൈകുന്നേരം ഇതിന് പോകേണ്ട എയറിൽ പോകേണ്ട സാധനം. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ എഴുതാൻ പറ്റി. പക്ഷെ എല്ലാരും അതൊരു എൻറ്റയർ ടീം അതിനൊപ്പം വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ്, അതും വലിയ റിലീസായിരുന്നു. ഡൽഹിയിൽ വെച്ച് ഇതിന്റെ ബുക്ക് ലോഞ്ചിന്റെ സമയത്ത് രമ്യാകൃഷ്ണനും റാണാ വിഭാപട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പരസ്യമായിട്ട് പറഞ്ഞു ഇത് ഒരു ഇന്റർനാഷണൽ ടിവി സീരീസ് ആവും, അതാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞ് അങ്ങേരും പ്രൊഡ്യൂസറും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ റെഡ് എഫ്എമ്മിന്റെ ലിസണേഴ്സ് എല്ലാവരും കേട്ടല്ലോ, ഭാവിയിൽ വരാൻ പോവുകയായിരിക്കും ദ റൈസ് ഓഫ് ശിവഗാമി.
ബാഹുബലി പാർട്ട് 3 ഉണ്ടോ ഇല്ലയെന്ന് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷെ ശിവഗാമി ഉറപ്പായിട്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും.
ഇപ്പോൾ സൂപ്പർ സോങ്സ് പ്ലേ ചെയ്യാൻ പോവുകയാണ് ആർദി ചിഞ്ചു ആൻഡ് ആർദി ഷിഫിൻ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എമ്മിൽ.
കേൾക്കൂ കേൾക്കൂ,
കേട്ടുകൊണ്ടേയിരിക്കൂ.
Super Hits 93.5 Red FM. Kelku kelku, kettukondirikku. Red